മാർ ജേക്കബ് തൂങ്കഴി എഴുതുന്ന ലേഖനം 2025 പ്രവാചക ദൂത്. ഇറ്റലി മുഴുവൻ്റെയും സാമ്പത്തിക വ്യാവസായിക തലസ്ഥാനമാണ് മിലാൻ. ഒരിക്കൽ ഏതാനും സുഹൃത്തുക്കളുമൊത്ത് ഞാൻ ഇറ്റലി സന്ദർശിച്ച സമയം വിശുദ്ധരുമായി ബന്ധപ്പെട്ട പ്രഖ്യാത ദൈവാലയങ്ങളിലേക്ക് പോയി. ഒന്നാമത്തേത് വിശുദ്ധ അംബ്രോസിൻ്റെതായിരുന്നു. 4-ാം നൂറ്റാണ്ടിൽ മിലാൻ രൂപതയുടെ ബിഷപ്പായി ശുശ്രൂഷ ചെയ്ത പുണ്യവാൻ. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയും ചൈതന്യവുമാണ് അംബ്രോസിയൻ റീത്തും ആധ്യാത്മികതയും വഴി മിലാൻ പ്രദേശത്തിനു മുഴുവനും സ്വത്വവും സജീവത്വവും നൽകുന്നത്. ആകർഷിച്ച ബെഞ്ച്. വിശുദ്ധ അംബ്രോസിൻ്റെ പള്ളിമുറ്റത്തെ പാർക്കിലുള്ള ഒരു പഴയ ബെഞ്ച് ഞങ്ങളെ ആകർഷിച്ചു. കലാഭംഗിയൊന്നുമില്ലാത്ത ആ ബെഞ്ച് എന്തുകൊണ്ടാണ് ആകർഷകമായി തീർന്നത്? 5-ാം നൂറ്റാണ്ടിലെ ഒരു ദിവസം ആ ബെഞ്ചിൽ ഒരു യുവാവിരിക്കുകയായിരുന്നു. പരിഹാരം കാണാത്ത പ്രശ്നങ്ങളുമായി മല്ലിടുകയായിരുന്നു അയാൾ. തൻ്റെ ജീവിതം പാപപങ്കിലമാണ്, ഇങ്ങനെ പോയാൽ പോരാ, ഒരു മാനസാന്തരം വേണം എന്നയാൾക്ക് ബോധ്യമായിരുന്നു. അയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ചേഞ്ച് മീ ലോഡ് ബട്ട് നോട്ട് ജെറ്റ്. തീരുമാനമെടുക്കാൻ കഴിയാതെ കുഴയുമ്പോൾ അതാ ഒരു ഗാനാലാഭം. ഏതോ ഒരു കുട്ടി പാടുകയാണ്, എടുത്തു വായിക്കുക. മനുഷ്യക്കുഞ്ഞോ മാലാഖ കുഞ്ഞോ അത് പാടിയത് ആർക്കറിയാം. ആ മനുഷ്യൻ താനിരിക്കുന്ന ബെഞ്ചിലേക്ക് നോക്കി. എടുത്തു വായിക്കുവാൻ അവിടെ ഒരു പുസ്തകമിരിക്കുന്നു, ബൈബിൾ. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് തനിക്ക് ആവശ്യകമായ സന്ദേശം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിറയ്ക്കുന്ന കരങ്ങളോടെ ബൈബിൾ തുറന്നു. കിട്ടിയ ഭാഗം വിശുദ്ധ പൗലോസിന്റെ റോമാലേഖനം 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്രവിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ദൈവം തന്നോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. ജീവിതത്തെ പുനഃക്രമീകരിക്കുന്നത് പോലെ തോന്നി. അവിടെ നിർത്തി, തുടർന്ന് വായിക്കാനായില്ല. ആ യുവാവ് ആ നിമിഷത്തിൽ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം വലിയ വിശുദ്ധനായി, പ്രസിദ്ധിയാർജിച്ച വേദപാരംഗതനായി. ആളിനെ മനസ്സിലായ വിശുദ്ധ അഗസ്തീനോസ്. വിശുദ്ധ അംബ്രോസിന്റെ പള്ളിമുറ്റത്ത് ഞങ്ങൾ ഇരുന്ന ബെഞ്ചിലാണ് അന്ന് വിശുദ്ധ അഗസ്തീനോസ് ഇരുന്നതും വായിച്ചതും തീരുമാനമെടുത്തതും വിശുദ്ധയുടെ ജീവിതത്തിന് തുടക്കം കുറിച്ചതും. ഇക്കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തപ്പോൾ കൂടെ വന്നവർക്ക് വികാരങ്ങളുടെ വേലിയേറ്റം. വിശുദ്ധരുടെ ജീവിതം വായിച്ച് ആവേശം കൊണ്ട വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞു, അവനും അവൾക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? ആ വിശുദ്ധ സ്ഥലത്ത് നിന്നവരും പറഞ്ഞു കാണണം, എന്തുകൊണ്ട് എനിക്കും വിശുദ്ധനാകാൻ പാടില്ല? ജനുവരിയിലെ ചോദ്യം. ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്കും എനിക്കും പറ്റിയ അവസരം ജനുവരി മാസമാണ്. 2025 വർഷാരംഭത്തിലാണ്. ജനുവരി കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം അവസരോചിതമാവില്ല. ജനുവരിയുടെ പ്രത്യേകത എന്തെന്നറിയാമല്ലോ? റോമാക്കാരുടെ ജാനൂസ് ദേവന്റെ പേരിൽ നിന്നാണ് ജനുവരി മാസത്തിന്റെ പേര് വന്നിരുന്നത്. ജാനൂസിന്റെ പ്രത്യേകത ഇതാണ്, അദ്ദേഹത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് നമുക്കുള്ളതുപോലെ മുമ്പോട്ടും, രണ്ടാമത്തേത് പിറകോട്ടും. അദ്ദേഹത്തെ കാണാൻ രസമായിരുന്നിരിക്കണം. വർഷത്തിന്റെ ആദ്യ മാസത്തിന് ഈ പേര് കൊടുക്കുവാൻ റോമാക്കാരെ പ്രേരിപ്പിച്ചത് എന്തെന്നോ? അവർക്ക് തോന്നി ജനുവരി മാസം പുറകോട്ടും മുന്നോട്ടും നോക്കേണ്ട മാസമാണെന്ന്. പുറകോട്ട് കഴിഞ്ഞ ജീവിതം വിലയിരുത്താൻ, മുന്നോട്ട് പുറകോട്ട് നോക്കിയപ്പോൾ കിട്ടിയ ഫീഡ്ബാക്ക് പരിഗണിച്ച് മുന്നോട്ടുള്ള ജീവിതത്തിന് രൂപം കൊടുക്കാൻ. അഗസ്തീനോസിന് ലഭിച്ച സന്ദേശം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ത്യജിച്ച് പകലിന് യോജിച്ച വിധം പെരുമാറാം. അന്ധകാരത്തിന്റെ പ്രവൃത്തികളായിരുന്നു അവിഹിത വേഴ്ച, വിഷയാസക്തി, അസൂയ, കലഹം തുടങ്ങിയവ. അവയോട് വിടപറഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ കാണുന്നത് വിലയിരുത്തി പുതുവർഷത്തിന് രൂപം കൊടുക്കുക. ചേഞ്ച് മീ ലോഡ് അദ്ദേഹം പ്രാർത്ഥിച്ചു, പക്ഷെ കൂട്ടിച്ചേർത്തു ബട്ട് നോട്ട് യെറ്റ്. ദയനീയമായ പ്രാർത്ഥന നമ്മിൽ അനുകമ്പ തൊട്ടുണർത്തുന്നു. നമ്മുടെ സ്ഥിതിയും ദയനീയമാകാം, മാറേണ്ടതുണ്ട് എന്നറിയാം, പക്ഷേ മാറ്റം പിന്നെ ആകട്ടെ എന്ന് നീട്ടിവെക്കുന്നു. അങ്ങനെ നാളെ നാളെ നീളെ നീളെയാവുന്നു. കുരുക്കിൽ പെടരുത്. സർക്കാർ ഓഫീസുകളിൽ ചുവന്ന നാടയിട്ട് കെട്ടിവെച്ചിരിക്കുന്ന ഫയലുകൾ കണ്ടിട്ടുണ്ടോ? അതാണ് ചുവന്ന നാടക്കുരുക്ക്. ആധ്യാത്മിക ജീവിതത്തിലെ ചുവന്ന നാടക്കുരുക്കിൽ ഏറെ താല്പര്യമുള്ളവരാണ് പിശാചുക്കൾ. ഒരു കാര്യവും നടക്കരുത്. മൂപ്പൻ പിശാജ് കുട്ടി പിശാചുക്കൾക്ക് ക്ലാസ് കൊടുക്കുകയാണ്. ആധ്യാത്മിക കാര്യങ്ങൾ മുടക്കണം, മാർഗങ്ങൾ നിർദ്ദേശിക്കൂ, മൂപ്പൻ നിർദ്ദേശിച്ചു. ഒരു കുട്ടി പിശാജ് പറഞ്ഞു, ദൈവമില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്താനായി ഒന്നും ചെയ്യില്ല. മൂപ്പൻ പ്രതികരിച്ചു, നിനക്ക് അനുഭവ സമ്പത്ത് പോരാ, ദൈവമില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാന്? മറ്റൊരു കുട്ടി പിശാജ്, നരകം ഒരു മിഥ്യയാണെന്ന് അവതരിപ്പിക്കുക, ശിക്ഷ ഭയപ്പെടേണ്ടതില്ലാത്തത് കൊണ്ട് തിന്മ ചെയ്തുകൊള്ളു. മൂപ്പൻ പിശാജ്, നിന്റെ അഭിപ്രായവും വിലപ്പോവുകയില്ല. ഉള്ളിന്റെ ഉള്ളിൽ മനുഷ്യനറിയാം തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാകുമെന്ന്. പ്രൊക്കാസ്റ്റിനേഷൻ അഥവാ നീട്ടിവയ്ക്കൽ, സ്മാർട്ടായ ഒരു കുട്ടി പിശാജ് പറഞ്ഞു. ദൈവമുണ്ടെന്ന് തന്നെ പറയുക, നരകമുണ്ടെന്നും പറയുക, ആധ്യാത്മിക കാര്യങ്ങൾ ആവശ്യമാണെന്നും പറയുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിശ്വാസ യോഗ്യരാകും. അപ്പോൾ സൂത്രത്തിൽ പറയണം, ഒരു മണിക്കൂർ ആരാധന. ഓ, ആവശ്യമാ, പക്ഷേ ഇന്ന് സമയക്കുറവാണല്ലോ, നാളെയാവാം. കുമ്പസാരം, ഓ, ഉടനെ മരിക്കാൻ പോകുന്നില്ലല്ലോ, എല്ലാം ഒന്ന് അലക്കി തേച്ച് മടക്കിയിട്ട് അടുത്ത ആഴ്ച പോകാം. രോഗി സന്ദർശനം, അങ്ങനെ ഉടനെ മരിക്കാനൊന്നും പോകുന്നില്ല, അടുത്ത ആഴ്ച പോകാം. അതിനിടെ രോഗി മരിക്കുന്നു. ചുരുക്കത്തിൽ, ചേഞ്ച് മീ ലോഡ് ബട്ട് നോട്ട് എന്ന അവസ്ഥയിലാകുന്നു നമ്മുടെ പാർട്ടി. മൂപ്പൻ പറഞ്ഞു, മനുഷ്യന്റെ സ്വഭാവം ശരിക്കു പഠിച്ച കുട്ടിപ്പിശാജാണിവൻ. ഇവന്റെ അഭിപ്രായമാണ് സ്വീകാര്യം. ഭൂതകാലം വിലയിരുത്തി ഭാവിയിലേക്ക് നോക്കി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വർത്തമാനകാലം ഉപയോഗിക്കുക. വർത്തമാനകാലത്തിന് പ്രസന്റ് എന്നാണല്ലോ ഇംഗ്ലീഷിൽ പറയുന്നത്. സമ്മാനമെന്നും ആ വാക്കിന് അർത്ഥം നൽകാം. അതായത്, നമ്മുടെ ഇന്ന് ഇപ്പോൾ ഒരു സമ്മാനമായി കരുതി ചെയ്യേണ്ടതെല്ലാം യഥാസമയത്ത് ചെയ്യുക. നീട്ടിവെക്കൽ ഒഴിവാക്കി തമ്പുരാനിൽ ആശ്രയിച്ച് ആത്മാവിനാൽ നയിക്കപ്പെട്ട് യേശുവിനോടും അമ്മയോടുമൊത്ത് നടന്നു നീങ്ങുക. അതുവഴി പുതിയ വർഷം ആധ്യാത്മികതയുടെ നിർണായകമായ വർഷമാകട്ടെ.